സഭയുടെ വളർച്ച നടക്കുന്നേയുള്ളൂ. ഇനി നമുക്ക് ഇവിടെയൊക്കെ നോക്കാം, ഇവിടെ ഈ ഉത്സവങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 23:1 യഹോവിൻ്റെ മോശയോട് അരളിച്ചേർന്ന് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ എന്ന് പറഞ്ഞ ശേഷം പിന്നീട് നമ്മൾ 9 നോക്കിയാട്ടെ, യഹോവിൻ്റെ മോശയോട് അരളി ചെയ്തു ആദ്യം വിളിച്ചു പറയുമ്പോൾ
പുളിപ്പില്ലാത്ത അപ്പം പറഞ്ഞു,
പിന്നീട് രണ്ടാമത് വിളിച്ചു പറയുമ്പോഴാണ് ആദ്യ പല കറ്റയും
പെന്തക്കോസ് പെരുന്നാളും പറയുന്നു
അല്ലെ. 9 എന്ന് പറയും യഹോവിൻ്റെയും പറഞ്ഞു എന്നുള്ളത്. ഇത് തമ്മിൽ ബന്ധമുണ്ടെന്ന് നമ്മൾ കണ്ടു, പെസഹയും പുളിപ്പില്ലാത്തപ്പോ. അതുപോലെ തന്നെയാണ് ആദ്യ പല കറ്റയും പിന്നീട് വന്ന പെന്തക്കോസ് പെരുന്നാളും ഇത് തമ്മിലുള്ള ബന്ധം. ഞാൻ 1-2 വാക്കുകളും ചൂണ്ടിക്കാണിക്കാം. 1 കൊരിന്ത്യർ 15:20 ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ആദ്യ ഫലമായി. 18 സഭ ഒരു വിധത്തിൽ ആദ്യ ഫലമായി. പിന്നീട് 8:29 ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. 12:23 സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. 2:11 വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ മടി കാണിച്ചില്ല. 8:29 നാം അവന്റെ സഹോദരന്മാരാണെന്ന് കൂടെ വായിക്കുന്നു. ക്രിസ്തു നമ്മളുമായിട്ടുള്ള വലിയൊരു ബന്ധം, ഇൻസെപ്പറബിൾ യൂണിയൻ. ഈ രണ്ട് ഉത്സവങ്ങൾ തമ്മിലുള്ള ബന്ധം, ആദ്യ ഫല കറ്റ, ആദ്യ വിളവിൽ നിന്നുള്ള അപ്പം. അവൻ ആദ്യ ഫലം, നാം ഒരു വിധത്തിൽ ആദ്യ ഫലം. ആ ബന്ധം എന്ന് നോക്കിയാട്ടെ, ഇൻസെപ്പറബിൾ യൂണിയൻ, ഒരു അവിഭാജ്യമായ ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ മനോഹരമായ ഒരു ദൃഷ്ടാന്തം പുതിയ നിമിത്തമുണ്ട്. ടെമ്പിൾ ടാക്സ്, അതായത് യഹൂദന്റെ ദേവാലയത്തിൽ എല്ലാ പുരുഷന്മാരും 1/2 ശെക്കൽ വെള്ളി വെച്ച് കൊടുക്കണം, കമ്പൽസറിയാണ്. എല്ലാ വർഷവും 1/2 ശെക്കൽ വെള്ളി വീണ്ടെടുപ്പിലായിട്ട് കൊടുക്കണം. ഈ പണം കൊണ്ടാണ് അവർ ഈ ദേവാലയത്തിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത്. ഇതുകൊണ്ടാണ് വലിയ തുകയാണ് കിട്ടാൻ പോകുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണക്കാക്കിയല്ലോ എത്രയോ ആളുകൾ വരുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത്. 1/2 ശെക്കൽ വെള്ളി, അത് 1/2 ശെക്കൽ തന്നെയായിട്ട് കൊടുത്തിരിക്കണം ദേവാലയത്തിൽ. ഇപ്പം രണ്ടുപേർ കൂടി 1 ശെക്കൽ എന്ന് വന്ന് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. അതിനാണ് ഈ ദേവാലയത്തിന്റെ വാതിലിന്റെ മണി ചേഞ്ചസ് ഇരിക്കുന്നത്. മണി ചേഞ്ചസ്, കർത്താവ് വന്നിട്ട് ഈ മണി ചേഞ്ചസിനെ മേശയൊക്കെ മറിച്ചിട്ടില്ലേ, അവര് വലിയ ലാഭം എടുത്തിട്ടാണ് ഈ ഈ ഓരോ 1/2 ശെക്കൽ കൊടുക്കുന്നത്. മാത്രമല്ല ദൂരെന്നൊക്കെ വരുന്നവര് അവരുടെ നാണയത്തിൽ കൊടുത്താലും ഇവർ സമ്മതിക്കില്ല ദേവാലയത്തില്. അത് മാറിയിട്ട് അവിടുത്തെ കറൻസിയിൽ ഈ വെള്ളി കൊടുക്കണം. വലിയ കൊള്ള ലാഭം എടുത്തോണ്ടിരുന്നു. ഇതുപോലെ തന്നെ ധ്രമ്മപ്പണം, ധ്രമ്മപ്പണം എന്ന് പറയുന്നത് ടെമ്പിൾ ടാക്സ് ആണ്. ധ്രമ്മപ്പണം പിരിക്കുന്ന ഒരു പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ധ്രമ്മപ്പണം തരാൻ. നമ്മൾ ആ വാക്യം 17:27 വായിക്കുന്നുണ്ടല്ലോ. ആ വാക്യം ഒന്ന് മലയാളത്തിൽ വായിക്കാം. കർത്താവ് പറഞ്ഞു ഒരു മീനെ പിടിക്കാൻ പറഞ്ഞു, 17:27 ഒരു മീനെ പിടിക്കാൻ പറഞ്ഞു. ആ മീനെ പിടിച്ച് വാ തുറന്നാൽ അവിടെ ഒരു ദ്രംഭ കാണും. 17:27
നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക, അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അത് എടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു.
ഫോർ യു ആൻഡ് ഫോർ മീ, ഒരു നാണയം എനിക്കും നിനക്കും വേണ്ടി. ഭയങ്കര ഒരു അർത്ഥമായിരുന്നു. കർത്താവിനും പത്രോസിനും വേണ്ടി ഒരു നാണയം അവിടെ വരികയാണ്. ഒന്നായി തീരുന്ന ഒരു ചിത്രമാണത്. 1/2 ശെക്കൽ വെള്ളി കൊടുത്തോണ്ടിരുന്നത് അവിടെ 1 ശെക്കൽ വെള്ളിയായി. ഒരു ധർമ്മപ്പണം എന്ന് പറയുന്നത് ഒരു വെള്ളിയാണ്, എ പീസ് ഓഫ് സിൽവർ. അതായി തീരുകയാണ്. വീണ്ടും നമ്മൾ ഈ പെന്തക്കോസ് പെരുന്നാളിലേക്ക് ഒന്ന് കടന്നു വരാം. ഈ പെന്തക്കോസ് പെരുന്നാളില് അഗ്നിജാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു പഠനമുണ്ട്. ഞാൻ ആ പഠനം ഒന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നിങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. അപ്പോസ്തലന്റെ 2:1 വായിക്കുന്നുള്ളൂ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേൽ പതിച്ചു എന്ന് വായിക്കുന്നുണ്ട്. യഹൂദനെ സംബന്ധിച്ച് പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് പറഞ്ഞാൽ തലയിൽ തൊട്ടിട്ടില്ല, തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുക തീയ്. യഹൂദനെ സംബന്ധിച്ച് ഇത് വലിയ അർത്ഥപൂർണമാണെന്ന് പറഞ്ഞാൽ ഈ തീയുടെ സാന്നിധ്യം അവനറിയാം. അതെപ്പോഴും ദൈവത്തെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതെന്നാണോ ഹിന്ദുക്കളൊക്കെ ഈ തീയൊക്കെ ആരാധിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഹൈന്ദവ പുരാണങ്ങളൊക്കെ പഠിച്ച പലതും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആചാരങ്ങളാണ്. ഇവരുടെ ദേവാലയത്തിൻ്റെ ഈ ഇതുണ്ടല്ലോ അമ്പലം, അമ്പലത്തിൽ തന്നെ മുന്നിൽ കുളം കാണുന്നത് ഈ യഹൂദൻ്റെ ദേവാലയത്തിൻ്റെ ലേവറാണ്. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഏറ്റവും അകത്തെ അന്തർബന്ധനം എന്ന് പറയുന്ന പോലെയാണ് ഈ വിഗ്രഹം കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥലമൊക്കെ. ഒരുപാട് ആചാരങ്ങൾ ഇതുള്ള ബന്ധത്തിലുണ്ട്. ഒരു പക്ഷേങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഇതായിരിക്കണം ഇത്. ഇവരും അഗ്നിയൊക്കെ നമസ്കരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇനിയാവും പഴയ നിയമം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവ സാന്നിധ്യം പലപ്പോഴും അഗ്നിയിലാണ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഉദാഹരണമായിട്ട് അബ്രാഹവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, ആ കാലഘട്ടങ്ങളിൽ രണ്ട് മനുഷ്യർ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഈ മൃഗങ്ങളെ പിളർന്നു വെച്ചിട്ട് രണ്ടുപേരും ഇതിൻ്റെ നടുക്കൂടെ നടന്നു പോകും. നടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ ഉടമ്പടി ചെയ്തെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൃഗം മരിച്ചിട്ട് അതിനെ അറുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ നടന്നിട്ടാണ് ഉടമ്പടി ചെയ്യുന്നത്. വാക്യങ്ങളൊക്കെയുണ്ട് പിളർന്ന മൃഗത്തിന്റെ നടുവിൽ കൂടെ നടന്ന് ഉടമ്പടി ചെയ്തവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കവനന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അവിടെ നിന്ന് വരുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഉണ്ടാകുന്ന എങ്ങനെയാണ്? ബൈ കവനന്റ്. കവനന്റ് എന്നുള്ള വേർഡാണ്. കവനന്റ് എന്ന് പറയുമ്പോൾ ഈ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ നടുവിൽ കൂടെ അവർ നടക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഞാൻ മരിക്കേണ്ടി വന്നാലും, എനിക്ക് പകരം ഈ മൃഗം മരിക്കുന്നു, മരിക്കേണ്ടി വന്നാലും ഞാൻ ചെയ്ത ഉടമ്പടി നിർവഹിച്ചിരിക്കും. ആ പിളർക്കപ്പെട്ട ഇതിൻ്റെ കൂടെ അബ്രഹാമും ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ മൃഗങ്ങളെ പിളർന്നു വെക്കാൻ പറഞ്ഞപ്പോൾ സന്ധ്യയായപ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട് ഒരു പന്തം അതിലെ കടന്നുപോയി, അത് ദൈവം അതിനകത്തോടെ നടന്നു പോവുകയായിരുന്നു. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മുൾച്ചെടി കത്തിപ്പോകാതെ ഒരു അഗ്നിയോട് പ്രത്യക്ഷപ്പെടുന്നു. ആ അഗ്നിയിൽ നിന്നാണ് ശബ്ദം മോശ കേൾക്കുന്നത്. എഗെയിൻ ഗോഡ്സ് പ്രസൻസ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ അവരുടെ ദേവാലയത്തിൽ ശേഖന ഗ്ലോറിയുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ മധ്യത്തിൽ ഈ ദൈവയുടെ ഒരു ഗ്ലോറി, ഒരു തേജസ്സിൽ, അത് മനുഷ്യനൊന്നും കാണാനൊക്കെ ഇല്ല. ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ പോലും ആണ്ടിൽ ഒരിക്കലേ അവിടെ കയറുകയുള്ളൂ. കയറുമ്പോൾ തന്നെ കാലയിൽ ചങ്ങലയിട്ടിട്ടുണ്ട്, ഈ ചങ്ങല വെളിയിലോട്ട് കിടക്കുക. കാരണം ഇവൻ ഏതെങ്കിലും വിധത്തിൽ മരിച്ചു വീണാൽ ഇവന്റെ ശവം വലിച്ചെടുക്കുകയുള്ളൂ, ആരും കയറിയെടുക്കില്ലേ. പേടിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. മാത്രമല്ല ഞാൻ അതിനെ കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയത്, ഈ മഹാപുരോഹിതൻ പോലും കയറി ചെല്ലുമ്പോൾ നേരെ നോക്കില്ലേ, അദ്ദേഹം പുക കൊണ്ട് നിറച്ചിട്ട് ഇതിനകത്ത് തന്നെ കയറത്തുള്ളൂ. നേരെ നോക്കാൻ സാധ്യമല്ല, കാരണം മരണം മുന്നേ കണ്ടുകൊണ്ട് അതിനകത്ത് കയറുന്നത് തന്നെ ദൈവ സാന്നിധ്യത്തിൽ. ഇനിയാവും അവിടെയും അഗ്നിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഗ്ലോറിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നമുക്ക് എസക്കൽ പ്രവചനം എടുക്കാം. ഈ മഹത്വം ഇസ്രായേലിനെ വിട്ടുപോയി. അത് രസകരമായൊരു പഠനമാണ്, അത് ചിന്തിപ്പാനായിട്ടും വളരെയധികം ചിന്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. എസക്കൽ പ്രവചനം 10-ാം അധ്യായം എടുത്താട്ടെ. ആദ്യം ദേവാലയത്തിലുണ്ടായിരുന്ന ഈ തേജസ് വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ വിട്ടുപോകുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ നമുക്ക് ചില പാഠങ്ങൾ കിട്ടും. എസക്കൽ 10:3-4 10:3-4
ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്റെ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്കും മീതെ നിന്നു.
അവിടെ നോക്കുക, ദേവാലയത്തിൽ ഈ പെട്ടകത്തിന്റെ മധ്യത്തിൽ കെരൂബുകളുടെ മധ്യത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ തേജസ് ഇവിടെ നിന്ന് പൊങ്കി നമ്മൾ വായിക്കുന്ന ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയിലൂടെ നിന്നു, ത്രെഷോൾ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് എന്തിനാ നിൽക്കുന്നതെന്ന് അറിയാമോ? തിരിച്ചു വരാനാ. ഇവർ അനുദപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ ഈ ഗ്ലോറി വീണ്ടും തിരിച്ചു വരാനാ. ഇവർ മാനസാന്തരപ്പെടുന്നില്ല, അവിടെ തന്നെ എന്തു. ഇനി അടുത്ത നോക്കിയേ അതിന്റെ അതേ അധ്യായത്തിന്റെ 18-19 വാക്യം. 18-19
പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരുവുകളിൽ മീതെ വന്നു നിന്നു. അപ്പോൾ കെരുവുകൾ ചിറകു വിടർത്തി ഞാൻ കാണുകെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേര തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്നു നിന്നു.
ഇസ്രായേലിന്റെ
ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു.
യെസ്, നോക്കുക, ഈ ഉമ്മരപ്പടിയുടെ അവിടെ നിന്ന് ഇത് അവിടെ നിന്നും വീണ്ടും മുകളിലോട്ട് ഉയർന്നു. നമ്മളവിടെ വായിക്കുന്നു, മൂവ്ഡ് ഫർദർ അവേ ആൻഡ് അപ്വേർഡ് ഇറ്റ് ലിങ്കേഡ് ഓവർ ദ സിറ്റി ആൻഡ് ഓവർ ദ ടെമ്പിൾ. ദേവാലയത്തിന്റെ മുകളിൽ, ആ മുകളിൽ അത് നിൽക്കുകയാണ്. ആ ദേവാലയം വിട്ടിട്ട് മോളിൽ പോയി നിൽക്കുക, തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുക. വീണ്ടും അവർ മാനസാന്തരപ്പെടുന്നില്ല. അവിടെ നിന്നിട്ട് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് നോക്കട്ടെ. 11-21 11:21
അനന്തരം കെരൂബുകൾ ചിറകു വിടർത്തു ചക്രങ്ങളും ചേർന്നു ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു.
നോക്കുക, നഗരത്തിന് കിഴക്കുള്ള പർവ്വതം എന്ന് പറഞ്ഞാൽ ഒലിവുമലയാണ്. അപ്പോൾ അവിടെ നിന്ന് മാറി ഒലിവുമലയ്ക്ക് മണ്ടിൽ പോയി നിന്നു. യഹൂദ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് 3.5 വർഷം അങ്ങനെ നിന്നാണ്. 3.5 years 3.5 വർഷം അങ്ങനെ അവിടെ ഒലിമലയുടെ മോളിൽ ഈ തേജസ് നിന്നിട്ട് അപ്രത്യക്ഷമായി പോയി. ഒന്ന് ചിന്തിച്ചേ, ആദ്യം ദൈവത്തിന്റെ തേജസ് കെരൂബുകളുടെ മധ്യത്തിൽ നിന്ന് പൊങ്ങി ദേവാലയത്തിന്റെ ത്രെഷോൾഡിൽ വന്നിരുന്നു. ഉമ്മരപ്പടി, ഉമ്മരപ്പടിയിൽ നിന്ന് കിളന്ന് ദേവാലയത്തിന്റെ മോളിൽ പോയി നിന്നു. അവർ മാനസാന്തരപ്പെടുന്നില്ല. അവിടെ നിന്ന് വന്ന് മാറി ഒലിമലയുടെ മോളിൽ പോയി ഇസ്രായേൽ മക്കൾക്ക് കാണത്തക്കോണം ആ തേജസ് പൊങ്ങി നിന്നു ആകാശത്ത്. ചരിത്രകാരന്മാർ പറയുന്നു 3.5 വർഷം അവിടെ നിന്നു. ഈ 3.5 വർഷം നിന്നിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല, അപ്രത്യക്ഷമായി പോയി. അപ്പൊ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഈ മഹത്വം പിന്നെ കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? പെന്തക്കോസ്ത് ദിവസമാണ്. പെന്തക്കോസ്ത് ദിവസം പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല പോലെ നോക്കുക, ഒരിക്കൽ അത് പ്രത്യക്ഷപ്പെട്ടിരുന്നത് കെരൂബുകളുടെ മേലാണ്. എന്നാൽ പെന്തക്കോസ്ത് ദിവസം ദൈവസഭയുടെ പണി ആരംഭിച്ചപ്പോൾ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? അവന്റെ ശിഷ്യന്മാരുടെ ശിരസിന്റെ മുകളിൽ അത് പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാൻ സുവിശേഷം ഒന്ന് വായിച്ച് 14-ാം അധ്യായത്തിന്റെ ഇതാണ് ദൈവമക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അതിന്റെ 23-ാം വാക്യം 23-ാം വാക്യം 23.
യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനോട് കൂടെ വാസം ചെയ്യും.
കണ്ടോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കൽ ദേവാലയത്തിന്റെ ഉള്ളിൽ മാത്രം വസിച്ചുകൊണ്ട് ജനത്തിനടുത്തു വരാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു പഴയ നിയമ കാലഘട്ടം. എന്നാൽ പെന്തിക്കോസ് ദിവസം വന്നപ്പോൾ ദൈവം പിന്നെ ഇവിടെ വസിക്കുന്നേ. പിതാവും പുത്രനും പറഞ്ഞു, ഞങ്ങൾ എന്റെ വചനം പ്രമാണിക്കുന്നവരുടെ അടുക്കൽ വന്ന് ഞങ്ങൾ അവരോടുകൂടെ വാസം ചെയ്യും. ഇല്ലേ, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്നാ? നമ്മോടുകൂടെ. ഗോഡ് വിത്ത് അസ്. ഇമ്മാനുവൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. പഴയ നിയമത്തിൽ ദൈവാലയത്തിന്റെ ഉള്ളിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇസ്രായേലിനറിയാം ആ മഹത്വം പിന്നെ അവർ കണ്ടില്ലേ. പിന്നെ അവർ കാണുന്നത് ഈ പെന്തക്കോസ്ത് ദിവസമാണ്. അന്ന് തൊട്ട് അവന്റെ വചനം അനുഷ്ഠിക്കുന്നവരോട് കൂടെ പിതാവും പുത്രനും വന്ന് വാസം ചെയ്യുന്നു നമ്മോടുകൂടെ. ഗോഡ് വിത്ത് അസ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പിതാവും പുത്രനും നമ്മോടൊത്ത് വസിക്കുകയാണ്. നമുക്ക് ആ ബ്ലെസ്സഡ്നെസ് കിട്ടിയിരിക്കുക. ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരോട് കൂടെ ദൈവം വന്ന് വസിക്കുന്ന ഒരു പുതിയ യുഗമാണ് വാസ്തവത്തിൽ പെന്തിക്കോസ് നാൾ തൊട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം. ഇതൊരു അനുഗ്രഹം തന്നെയാണ്, നമ്മെ വിട്ടുപോകാതെ നമ്മോടൊത്ത് വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം. ഇനി നമുക്ക് അന്നത്തെ വേറൊരു ശുശ്രൂഷ, കഴിഞ്ഞ ദിവസം ഞാൻ അല്പമായിട്ട് ചൂണ്ടിക്കാണിച്ചു, എന്നാൽ എൻ്റെ ഹൃദയത്തെ അത് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അന്ന് ചെയ്യേണ്ട വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 16-ാം വാക്യം നോക്കിയാട്ടെ. 16-ും 17-ും 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധ്യാനം കൊണ്ടൊരു ഭോജനയം അർപ്പിക്കണം. നീരാജനത്തിന് രണ്ടിടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് കൂട്ടതുമായിരിക്കണം. എത്ര ഇടങ്ങഴി മാവ് കൊണ്ട് എത്ര അപ്പം കൊണ്ടുവരണം എന്ന് പറഞ്ഞു? 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം. അപ്പൊ ഒരു അപ്പം എത്ര ഇടങ്ങഴി ഉണ്ട്? 1 ഇടങ്ങഴി. അതിനർത്ഥം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ 1 ഇടങ്ങഴി മാവാണ് ഒരപ്പം. ഒരു മനുഷ്യന് കഴിപ്പാൻ കൊടുത്ത ആഹാരം എത്രയാണെന്നറിയാമോ? പഴയ നിയമത്തിൽ 1 ഇടങ്ങഴിയാ. മന്നാവർക്കാൻ പറഞ്ഞപ്പോ എത്ര പറഞ്ഞേ? 1 ഇടങ്ങഴി. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആഹാരമാണ് 1 ഇടങ്ങഴി. പഴയ നിയമത്തിൽ അതുണ്ട്, വാക്യങ്ങളുണ്ട്. ഒരു ദിവസത്തെ ആഹാരം, ഇൻഡിവിജ്വൽ മെഷർമെന്റ് ആണ് 1 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം യഹൂദന്റെ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ഓർമ്മയുണ്ടോ? ചെറുതായിട്ടെങ്കിലും ഓർമ്മയുണ്ടോ? യഹൂദന്റെ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ഈ കാഴ്ചയപ്പത്തിന്റെ മേശയിൽ 12 അപ്പം വെച്ചിട്ടുണ്ട്. ഈ 12 അപ്പം ആരെയാണ് കാണിക്കുന്നത്? 12 ഗോത്രത്തെയാ. പക്ഷെ ആ അപ്പം എത്ര മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? 24-ാം അധ്യായത്തെ ലേവ്യപുസ്തകം 24-ാം വാക്യം നോക്കി. 24-ാം വാക്യം.
ഈ നേരിയ മാവ് എടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടേണം. ഓരോ ദോശ 2 ഇടങ്ങഴി മാവ് കൊണ്ടായിരിക്കണം.
കണ്ടോ, 12 ദോശ അവിടെ ഉണ്ടാക്കുമ്പോൾ ഓരോ അപ്പവും 2 ഇടങ്ങഴി മാവ് കൊണ്ടാണ്. അത്രയും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 ഇടങ്ങഴിയും മാവ് കൊണ്ടുള്ള ഒരു അപ്പം, അത്രയും വലിയ അപ്പമാണ്. അത് ഒരു ഗോത്രത്തെ കാണിക്കുന്ന അപ്പമാണ്. ഒരു 2 ഇടങ്ങഴി എപ്പോഴും ഒരു ഗോത്രത്തെ പ്രതിനിധാനം ചെയ്തു, 1 ഇടങ്ങഴി ഒരു വ്യക്തിയെ പ്രതിനിധാനം ചെയ്തു. പെന്തക്കോസ് ദിവസം തുടങ്ങി ഒരു പുതിയ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങി. എന്താ? ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോൾ. പഴയ നിയമ ടൈപ്പിൽ ഇതുണ്ട്. പെന്തക്കോസ് ദിവസം തുടങ്ങി വാസ്തവത്തിൽ പത്രോസിന്റെ പ്രസംഗം തന്നെ നമ്മളവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അന്ന് തൊട്ട് വിശ്വസിക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോൾ. വ്യക്തികളായിട്ടാണ്. പഴയ നിയമത്തിൽ അങ്ങനെയാണോ? അല്ല. അവർക്ക് കുലം കുലമായിട്ട്, ഗോത്രം ഗോത്രമായിട്ട്, പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ, അവരുടെ ഗോത്രത്തോടുള്ള ബന്ധത്തിലാണ് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പെന്തക്കോസ് ദിവസം തൊട്ട് ദൈവം തരുന്ന അനുഗ്രഹം ആർക്കാണെന്നറിയാമോ? വ്യക്തികൾക്കാ. പത്രോസിന്റെ പ്രസംഗമൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നാനമേൽപ്പിൻ. ഓരോരുത്തൻ, ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോൾ. ഒരു കുടുംബമായിട്ടില്ല, ഒരു ഗോത്രമായിട്ടില്ല, ഒരു രാഷ്ട്രമായിട്ടില്ല, ഒന്നുമില്ലേ. ഇന്ന് കർത്താവ് രക്ഷിക്കുന്ന ആരെയാണ്? വ്യക്തികളെയാണ്. ആരോ പറഞ്ഞ പോലെ, ഗോഡ് ഡസന്റ് ഹാവ് ഗ്രാൻഡ് ചിൽഡ്രൻ, ഹി ഹാസ് ഓൺലി ചിൽഡ്രൻ. അർത്ഥം വേണ്ടിയിട്ടോ? ഗോഡ് ഡസന്റ് ഹാവ് ഗ്രാൻഡ് ചിൽഡ്രൻ. എന്റെ പിള്ളേർക്ക് ദൈവമക്കളാകാനൊക്കത്തില്ല, അവരും വീണ്ടും ജനിച്ച യോഗത്തുള്ളൂ. നിനക്ക് എനിക്ക് ദൈവമക്കളാണെങ്കിൽ ഐ ഹാവ് ടു ബി ബോൺ അഗെയിൻ. ഞാൻ ദൈവ കുടുംബത്തിലേക്ക് ജനിക്കണം. ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോൾ. എന്റെ മക്കൾക്ക് ദൈവമക്കളാണെങ്കിൽ അവരും വീണ്ടും ജനിക്കണം. ഞാൻ വിശ്വാസി ആയതുകൊണ്ട് എന്റെ മക്കൾ വിശ്വാസി ആകത്തില്ലേ? God doesn't have grandchildren. He has only children. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോൾ. കർത്താവിന്റെ ആഹ്വാനം സ്വീകരിപ്പാൻ മനസ്സുള്ളവരെ, രക്ഷിപ്പാൻ മനസ്സുള്ള ഒരു കർത്താവ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ടാണ് വായിക്കുന്നത്, രണ്ടിടങ്ങളിൽ മാവ് ദൈവം അറിയാമെന്നും പറഞ്ഞല്ലേ. പഴയ നിയമത്തിൽ ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് 12 അപ്പം ഈരണ്ടിടങ്ങഴി കൊണ്ട് വെച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ വന്ന് രണ്ടിടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം ഓരോ ഇടങ്ങഴി വ്യക്തികളുടെ ആ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, ആ നേരിയ മാവുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. ശ്രദ്ധിച്ചേ, ഇവിടെ പുളിപ്പില്ലാത്ത ഒക്കെ തന്നെ വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അത് എടുത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. പുളിപ്പില്ലാത്ത അപ്പം തന്നെ വരുന്നതാണ്. ദൈവം എത്ര കർക്കശമായിട്ട് പറഞ്ഞു സകല പുളിപ്പും മാറ്റുവാൻ. എന്നാൽ പെന്തിക്കോസ് ദിവസം വന്നപ്പോൾ ശ്രദ്ധിക്കുക, ഈ 2 അപ്പത്തിനകത്ത് വന്നുണ്ട് പുളിപ്പുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചു, പുളിപ്പിച്ചിട്ട് പിന്നെന്തോ ചെയ്യണമെന്ന് പറഞ്ഞു, ചൂടാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ, പാപത്തിന്റെ ശക്തി പോയി. The leaven is baked. പുളിപ്പ് ചുട്ടു കഴിഞ്ഞാൽ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വാസ്തുവിന് ചിന്തിച്ചു വയ്ക്കുക, ദൈവജ്ഞാനം, നമ്മൾ ഈ അപ്പത്തിനകത്ത് പുളിപ്പില്ലെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഈ അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്, എന്നിൽ പാപമുണ്ട്, പക്ഷെ എന്റെ പാപം അത് വർദ്ധിച്ചു വരുന്നില്ല, പുളിപ്പ് ചത്തുപോയി. ക്രിസ്തുവിന്റെ മരണം എന്നെ മരണമായി ഞാൻ എണ്ണി, പാപത്തെ കുറിച്ച് ഞാൻ അനുഭവിച്ചു, മാനസാന്തരപ്പെട്ടു, എന്നെ തന്നെ പാപത്തിന് മരിച്ചവനായി എണ്ണി, ആ അപ്പം ചുട്ടെടുക്കുകയാണ്. എന്തൊരർത്ഥവും ആശോക്കിയാ ദൈവത്തിന്റെ അല്ലേ? പഴയ നിയമത്തിലൊക്കെ ദൈവം പഠിപ്പിക്കുമ്പോൾ എത്രയോ അണുവേറിയ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ യഹൂദൻ ഇത് രണ്ടും കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവന് സീനായ് മലയില് ദൈവം ന്യായപ്രമാണം കൊടുത്തതിന്റെ ഓർമ്മയാണ്. സീനായ് പർവ്വതത്തിൽ ന്യായപ്രമാണം കൊടുത്തതിന്റെ ഓർമ്മയാ പെന്തിക്കോസ് ദിവസമുള്ളത്. അന്ന് ഇവർ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ഈ 2 അപ്പം സ്തോത്രയാഗമായിട്ട് അർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, സ്തോത്രയാഗം ലേവ്യപുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലുണ്ട്. സ്തോത്രയാഗം താങ്ക് ഓഫറിംഗ് ആയിട്ടാണ് അർപ്പിക്കുന്നത്. അത് അവിടെ വായിച്ചിട്ടുണ്ട്, പുളിപ്പിച്ച ദോശകൾ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 എണ്ണം അവിടെ കൊണ്ടുവന്ന് അർപ്പിക്കുന്നതായിട്ടാണ് ദൈവദാസന്മാർ പറയുന്നത്. നമ്മള് ഇത്രയും നമ്മൾ മനസ്സിലാക്കിയല്ലോ, അപ്പത്തിനകത്ത് പുളിപ്പുണ്ടെന്ന് ദൈവം കണ്ടുപിടിച്ചു. ഗോഡ് ഹാസ് ഡിറ്റക്റ്റഡ് ദാറ്റ് ദേർ ഈസ് ലീവൻ ഇൻ അസ് എന്ന അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാനത് ചോന്ന വശുകൊണ്ട് അടിയറയിട്ട് അങ്ങ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അടുത്ത വാക്ക് 18-ാം വാക്യം എന്ന് നോക്കി, അപ്പത്തോടു കൂടെ വിത്ത് ദ ബ്രെഡ്, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്, 1 കാളക്കുട്ടി, 2 മുട്ടാട്, അവയുടെ ഭോജനയാകവും പാനീയാകവും പിന്നീട് ഹോമയാഗമായിരിക്കും. 1 കോലാട്ടുകൊറ്റനെ പാപയാഗം, 1 വയസ്സ് പ്രായമുള്ള 2 കോലാട്ടുകൊറ്റനെ സമാധാനയാഗം, പുരോഹിതൻ അവയെ ആദ്യവിളവിന്റെ അപ്പത്തോട് കൂടെ 2 ആട്ടിൻകുട്ടിയോട് കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അതിന്റെ അർത്ഥം ഒന്ന് ഗ്രഹിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവ് ഇവിടെ തൂന്നി എഴുതി. ഞാനിവിടെ ഇത് നവഗ്രഹിച്ച് നോക്കിയപ്പോൾ അകൃത്യയാഗം ഒഴിച്ച് ബാക്കി എല്ലാ യാഗവും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അകൃത്യയാഗം ഒഴിച്ച് ബാക്കി എല്ലാ യാഗങ്ങളും പറഞ്ഞു. പാപയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്, ഹോമയാഗമുണ്ട്, സമാധാനയാഗമുണ്ട്, ബാക്കി യാഗങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അകൃത്യാഗമില്ല. ഇവിടെ എടുത്തു പറഞ്ഞു നോക്കുക, അപ്പത്തോടുകൂടെ വിത്ത് ദ ബ്രെഡ് ഈ യാഗങ്ങൾ ഉയർത്തുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? നമ്മളെ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, ദൈവസമയ ദൈവസന്നിൽ പരിശുദ്ധാത്മാവ് അവിടെ അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിൽ കൊണ്ടുവരുമ്പോൾ, ദ ബ്രെഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ ലാൻഡ്, ദ ബ്രെഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ സാക്രിഫൈസസ്, വിത്ത് ദ ബ്രെഡ് ദ സാക്രിഫൈസ്. അപ്പൊ ദൈവസന്നിൽ എന്നെ എങ്ങനെയാ കാണുന്നത്? യേശു ക്രിസ്തുവിനോട് കൂടെ, വിത്ത് ദ ലോർഡ്. യേശു ക്രിസ്തുവിനെ പിരിഞ്ഞ് ഞാനില്ല. ദൈവസന്നിൽ എന്നെ അർപ്പിക്കുമ്പോൾ, ദൈവസന്നിൽ എന്നെ ഓർക്കുമ്പോൾ, എന്നെ ഓർക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. ആ വാക്ക് നോക്കി, അപ്പത്തോട് കൂടെ, അപ്പത്തോട് കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 18-ാം വാക്യത്തിലുമുണ്ട്, 20-ാം വാക്യത്തിലുമുണ്ട്. എന്ത്? അപ്പത്തോട് കൂടെ ഈ യാഗങ്ങളും കൂടെ അർപ്പിക്കണം, നീരാജനം ചെയ്യണം. നീരാജനം ചെയ്യാന്ന് പറഞ്ഞാൽ ഉയർത്തി കാണിക്കണം. അപ്പൊ ദൈവസന്നിധിയില് ഈ പുളിപ്പുള്ള അപ്പം ഉയരുമ്പോൾ അതോട് കൂടെ തന്നെ ഈ യാഗവസ്തുക്കൾ ഉയർന്നിട്ടുണ്ട്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ, എന്നെ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ പുത്രനെ എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് അങ്ങനെ മാത്രമേ പുളിപ്പുള്ള എന്നെ സ്വീകരിപ്പാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിനെ പിരിഞ്ഞ് എനിക്കൊരു സ്ഥാനമില്ല, എനിക്കൊരു നിൽപ്പില്ല. ഒരു നിമിഷം നിന്ദിച്ച് കർത്താവിനെ പിരിഞ്ഞ് നമ്മൾ എന്തുകൊണ്ട്? കർത്താവിനെ പിരിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട്? ഒന്നുമില്ല, വട്ടപൂജ്യം, സീറോ. But with the Lord, we have everything. പിതാവിന്റെ സ്വന്തം അംഗീകാരമുണ്ട്, നീതീകരണമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, ശുദ്ധീകരണമുണ്ട്, നമുക്ക് അവകാശമുണ്ട്, പുത്രത്വമുണ്ട്, എല്ലാം ഉണ്ട്. With the Lord, with the bread. ഇവിടെ അതിന്റെ നിഴലാണ് മനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചു, ഇവിടെ ഏകദേശം 10 യാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അകൃത്യാഗം മാത്രമല്ല, അകൃത്യാഗം ആക്ച്വലി കൊടുക്കുന്നത് കമ്മിറ്റഡ് സിന്നിന് വേണ്ടിയാണ്, ചെയ്തിരിക്കുന്ന പാപത്തിന് വേണ്ടിയാണ്. ഇവിടെ ബാക്കിയെല്ലാം കൂടെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രഷ്യസ്നെസ്സിലാണ് എന്നെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. അല്ല, ഇവിടെ വീണ്ടും ഒരു സത്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മളിലുള്ള പാപത്തെ ദൈവം ഡിറ്റക്ട് ചെയ്തു. ഈ പാപത്തെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നിന്ന് മാറ്റിക്കളയുന്നില്ല. ഈ അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്, ശരിയാണ്, പക്ഷെ അതിന്റെ പരിഹാരം യേശുക്രിസ്തുവിനോട് കൂടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെ ഡിറ്റക്ട് ചെയ്തിരുന്നു, നമുക്ക് പാപത്തെ ജയിക്കുവാനുള്ള ശക്തി പകർന്നു തരുന്നു, നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. എങ്കിലും നമ്മളുടെ ആ പാപം വീണ്ടെടുപ്പ് നാൾ വരെ നമ്മളുണ്ടായിരിക്കും. നാം വീണ്ടെടുക്കപ്പെടുന്ന അന്ന് വരെ, ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്ന അന്ന് വരെ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയുന്ന ആ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ആ പുളിപ്പിന്റെ അംശം നമ്മളുണ്ടായിരിക്കും. പക്ഷെങ്കിൽ നമ്മളെ ദൈവസ്ഥലിൽ നിർത്തുന്ന ദൈവത്തിനുള്ള മഹത്വം അപ്പത്തോടുകൂടെ കർത്താവും, കൂടാതെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മോടുകൂടെ വസിച്ച് നമുക്ക് വേണ്ട എല്ലാ ശക്തിയും പറഞ്ഞു തന്ന് പാപത്തിൽ നിന്ന് വിമുക്തിയുള്ളൊരു ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കും. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ, ഇവിടെ ഈ ആദ്യ ഉളവിൻ്റെ കതിരുകളെടുത്ത് പൊടിച്ച് കുഴച്ച് മാവാക്കിയിട്ട് ഒരു ഹോമോജിനസ് ബ്ലോക്ക് ആക്കിയിട്ടാണ് രണ്ടപ്പം എടുത്തുണ്ടാക്കും. കർത്താവിൻ്റെ സഭ വണ്ണസ് ഓഫ് ഹിസ് ബോഡി, ക്രിസ്തുവിൻ്റെ ശരീരം ഒന്നാണെന്നുള്ളതിൻ്റെ വലിയ പാഠം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാൻ കടക്കുന്നില്ല, അവിടെ അവസാനിപ്പിക്കും. ഇതാണ് പെന്തക്കോസ്റ്റ് പെരുന്നാളിനെ കുറിച്ചുള്ള, എന്നാൽ ഈ ഹാർവെസ്റ്റിംഗ് പീരീഡിനെ കുറിച്ചുകൂടെ ഞാനത് ചൂണ്ടിക്കാണിക്കാം. വീണ്ടും ഇവിടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ നാല് ഉത്സവങ്ങളുടെ കണ്ടിന്യൂറ്റിയാണ് ഇത് വരേണ്ടത്, കാലപ്പെരുന്നാൾ. പക്ഷേ ഈ കണ്ടിന്യൂറ്റി ഒരൊറ്റ വാക്യം കൊണ്ട് മാറിപ്പോയി. അതിൻ്റെ 22-ാം വാക്യം നോക്കി, ജസ്റ്റ് 22,
നിങ്ങളുടെ നിലത്തിലെ വിളവ് എടുക്കുമ്പോൾ വയലിന്റെ അരികെ തീർത്ത് കൊയ്യരുത്, കാല വെറുക്കയുമരുത്, അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം.
യെസ്, അതെ, എന്തൊരു അർത്ഥവും ആശയവുമാണ് ദൈവത്തിന്റെ ആലോചനകളെന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ 1-ാം വരവിൽ ആദ്യത്തെ 4 എണ്ണം നിവർത്തിക്കപ്പെട്ടു. കർത്താവിന്റെ 1-ാം വരവിൽ ആദ്യത്തെ 4 ഉത്സവങ്ങൾ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടു. കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുദ്ധാനം, പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വന്നു. ഇനി കർത്താവിന്റെ 2-ാം വരവിലുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടുകയാണ് അവസാനത്തെ 3-എണ്ണം. ഹിസ് ഫസ്റ്റ് കമ്മിങ്, ഹിസ് സെക്കൻഡ് കമ്മിങ്. ഇത് തമ്മിലുള്ള കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തിരിക്കുന്ന 22-ാം വാക്യമാണ്. ആ 22-ാം വാക്യം അതിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. അതിന്റെ മഹത്വം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്രയേലിനുള്ള ബന്ധത്തിൽ 69-ഉം 70-ഉം ആഴ്ചവട്ടത്തിന്റെ ഒരു പഠനമുണ്ട്, ഞാൻ ഒരു നിമിഷത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. ദാനിയേലിന്റെ പുസ്തകം പ്രവചന പഠനമാണ്. ഏതൊരു കാലത്ത് ദൈവം പഠിപ്പിക്കാൻ അവസരം തരികയാണെങ്കിൽ ഞാൻ എടുക്കാം, പക്ഷെ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം. ദാനിയേൽ 9:24 വാക്യം, 24-ാം വാക്യത്തിന്റെ അവസാനം. ദാനിയേലിനോടാണ് ദൈവം പറയുന്നത്, നിന്റെ ജനത്തിനും, 24-ാം വാക്യത്തിന്റെ അവസാനം, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ ജനം എന്ന് പറഞ്ഞാൽ ആരാണത്? യഹൂദനാണ്. വിശുദ്ധ നഗരം എന്ന് പറഞ്ഞാൽ ഏതാണ്? യെരുശലേമാണ്. അപ്പൊ യഹൂദനും യെരുശലേം നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചവട്ടം എത്ര വർഷമാണ്? 7 വർഷമാണ്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം. യാക്കോബിനോട് പറയുന്നുണ്ടല്ലോ റാഹേലിനെ കല്യാണം കഴിക്കുവാൻ, അവളുടെ ആഴ്ചവട്ടം തികയ്ക്കാൻ പറയുന്നു. എത്ര നാളാവോ ജോലി ചെയ്ത്? 7 വർഷം കൂടെ. അപ്പൊ ഒരാഴ്ചവട്ടം 7 വർഷമാണ്. അപ്പൊ യഹൂദനുള്ള ബന്ധത്തിൽ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്? 7, 7, 409, 490 years. പക്ഷെങ്കിൽ ഇവിടെ ഒരു സംഭവം നടന്നു. അതിന്റെ 26-ാം വാക്യം നോക്കിക്കട്ടെ, 25-ന്റെ മധ്യഭാഗം.
അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ
അവനാരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ഭടജനം നഗരത്തെ, വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. അർത്ഥശ്രേഷ്ഠ രാജാവ് യെരുശലേം പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് വരെ കൃത്യം, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 7, 62, അതായത് 69 ആഴ്ചവട്ടം കൃത്യം, എക്സാക്ട്ലി ഡേയ്സ് പോലും കണക്കാക്കിയിട്ടുണ്ട്. സർ റോബർട്ട് ആൻഡേഴ്സൺ എന്ന് പറയുന്ന പണ്ഡിതനായ ദൈവദാസൻ ഇതിന്റെ കണക്കുകൾ ഡേറ്റ് വെച്ചിട്ട് ലീപ് ഇയർ പോലും കണക്കാക്കി, ഡേയ്സ് കണക്കാക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യം 69 വീക്ക് പൂർത്തീകരിച്ചപ്പോൾ കർത്താവ് ഛേദിക്കപ്പെട്ടു. 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് എത്രാമത്തെ ആഴ്ചവട്ടമാ? 70-ാം ആഴ്ചവട്ടമാ. പക്ഷെ 70-ാം ആഴ്ചവട്ടം ഇന്ന് നടന്നിട്ടില്ലേ? ഇതിന്റെ മധ്യത്തിൽ ഒരു ടൈം വന്നു, 69-ഉം 70th വീക്കിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പാണ് വാസ്തവത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്, ദൈവസഭ വന്നിരിക്കുന്നത്. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചെങ്കിലേ വീണ്ടും ആ നിന്നുപോയി. 69 ആഴ്ചവട്ടമായപ്പോൾ ക്ലോക്ക് നിന്നുപോയി. ദൈവത്തിന്റെ പ്രോഫറ്റിക്കൽ കലണ്ടറിലെ ക്ലോക്ക് നിന്നുപോയി. ഈ ക്ലോക്ക് ഇനിയും നടക്കണമെങ്കിൽ സഭയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും ഈ പ്രൊഫറ്റിക്കൽ ക്ലോക്ക് അടിച്ചു തുടങ്ങും, ടിക് ടിക്. അപ്പോൾ യഹൂദനുള്ള ബന്ധത്തിൽ വീണ്ടും പരിപാടി ആരംഭിക്കും. അന്നേരമേ ഇനി ഒരാഴ്ച വട്ടം നിവർത്തിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയാണ് അന്തിക്രിസ്തു വന്നാൽ വീണ്ടും ഒരു 7 വർഷത്തിന്റെ കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ നിവർത്തിക്കപ്പെടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കണ്ടിന്യൂറ്റി വന്ന ശേഷം അടുത്ത ഉത്സവം കാലപ്പെരുന്നാളാണ് വരേണ്ടത്. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ ഒരു ഗ്യാപ്പ് ദൈവം കൊടുത്തു, 22-ാം വാക്യം. ആ 22-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിന്റെ അരികെ തീർത്തു കൊയ്യരുത്, കാലാവർക്കയും വരുത്, അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞങ്ങളുടെ ദൈവമായ ഹോവയാവും. ആദ്യഫലക്കറ്റ കൊയ്തു, ആദ്യഫലം കൊണ്ട് രണ്ടപ്പം കൊണ്ടുവന്ന് അർപ്പിച്ചു. അപ്പം വയലിൽ ഇങ്ങനെ വിളഞ്ഞു കിടക്കുക അവരുടെ വിത്തുകളൊക്കെ. പിന്നെ യഹൂദൻ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ, അവൻ ഉത്സവങ്ങളില്ല, ഒരു 4 മാസം ഉത്സവമില്ല. ആദ്യഫലക്കറ്റയുടെ പെരുന്നാള്, പിന്നീട് 50-ാമത്തെ ദിവസം പെന്തെക്കോസ്റ്റ് പെരുന്നാള്, അത് കഴിഞ്ഞിട്ട് ഏകദേശം 4 മാസം, 3-ാം മാസം കഴിഞ്ഞിട്ട് പിന്നെ 7-ാം മാസത്തിലാണ് ഇത് വരുന്നത്. 7-ാം മാസത്തിൽ പെട്ടെന്ന് ഇത് മൂന്നുകൂടെ നിവർത്തിക്കപ്പെടും. അപ്പോൾ ഇതിന്റെ മധ്യത്തിൽ ഒരു ഇന്റർവെൽ പീരീഡ് 4 മാസമാണ്. ഈ 4 മാസം യഹൂദൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവൻ കൊയ്തുകൊണ്ടിരിക്കുക, വയലിൽ കൊയ്തുകൊണ്ടിരിക്കുക. അവന് ദൈവസന്നിധിയിൽ കൂടി വരുവില്ലേ? ആശ്ചര്യമായിട്ടൊന്ന് ചിന്തിച്ചേ, പെന്തെക്കോസ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്നത് എന്തുവാ? കൊയ്ത്ത നടക്കുന്നേ, ഇന്ന് കൊയ്ത്ത് നടക്കുകയാണ്. ദൈവത്തിന്റെ വാണ്ടികശാലയിലേക്ക് വലിയ കൊയ്ത്ത് നടക്കുകയാണ്. വാക്യത്തിലും 10:35 രണ്ടാമത് ശമര്യരെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജാതികളെ കണ്ടുകൊണ്ട് യോഹന്നാൻ 4:35 ഈ രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊയ്ത്ത് വളരെയുണ്ട്. അവള് രണ്ട് കൂട്ടർ, ഒന്ന് യഹൂദനിൽ നിന്നുള്ള കൊയ്ത്ത്, മറ്റൊന്ന് ജാതികളിൽ നിന്നുള്ള കൊയ്ത്ത്. ഇവിടെ 2 അപ്പം കൊണ്ടുവന്നതിന്റെ കാരണം അത് തന്നെയാണ്, യഹൂദനും ജാതികളും. അപ്പോൾ ഇവിടെ യഹൂദന് കൊടുത്ത പ്രമാണത്തിൽ അവരുടെ കൊയ്ത്ത് നടക്കുമ്പോൾ അതിനൊന്നും തീർത്ത് കൊയ്യരുത്. 12 വാക്യങ്ങൾ നോക്കാം, വളരെ രസകരമായ ഒരു പഠനമാണ്. ലേവ്യാപുസ്തകം 19:9-10 ലേവ്യാപുസ്തകം 19:9-10
നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികിൽ തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാട വെറുക്കുകയും വരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാട വരയ്ക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണു കിടക്കുന്ന പഴം വെറുക്കുകയും വരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും.
ആവർത്തനം 24:19-22
നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒലിവ് വൃക്ഷത്തിന്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയീം ദേശത്തെ അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്.
ദൈവം ഒരു കാര്യം പറഞ്ഞു, ഈ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് അനാഥരോടും വിധവമാരോടും ഉള്ള ബന്ധത്തിൽ അവർ ചെയ്യേണ്ട കൽപ്പന ദൈവം കൊടുത്തു. കാല മുഴം അവർ കൊയ്യാൻ പാടില്ല, അതിലൊക്കെ കൊയ്യാതിട്ടേക്കണം. ഒരു കറ്റ എടുക്കാൻ മറന്നുപോയി, തിരിച്ചൊന്നും എടുക്കാൻ പോരുത്, അവിടെ കിടന്നോട്ടെ, പാവപ്പെട്ടവനെ എടുത്തോണ്ട് പോട്ടെ. മുന്തിരിങ്ങയൊക്കെ പറിക്കുമ്പോൾ മുഴുവൻ തല്ലിപ്പറിക്കാൻ പാടില്ല, പാവപ്പെട്ടവനൊക്കെ അവിടെ ഇട്ടേക്കണം. ദൈവം ഇങ്ങനെ അനുഗ്രഹം കൊടുത്തു. ഈ അനാഥരെയും വിധവമാരെയും ആദരിച്ചുകൊണ്ട് ദൈവം ഇത് ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ഈ ഇടവേളയിലെ ജാതികൾ അവന്റെ അനുഗ്രഹത്തിലേക്ക് വരുന്നൊരു ചിത്രമാണ്. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകം, അത് വായിച്ചാൽ നിർത്താൻ തോന്നില്ല. രൂത്തിന്റെ പുസ്തകം ആലോചിക്കേ, അത് ഈ ഇത് മനസ്സിൽ വെച്ചിട്ട് ഇന്ന് വായിച്ചാൽ രൂത്തിന്റെ പുസ്തകം വായിച്ച് തീർക്കാതെ നമുക്ക് വീണ്ടും അത് നിലത്തുവെക്കാൻ തോന്നിയല്ല, അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ രൂത്തിന്റെ പുസ്തകം എടുക്കുമ്പോൾ നമുക്കറിയാം, അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് അവർ മോഹബിലേക്ക് ഇറങ്ങിപ്പോയി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മോഹബിനും യഹൂദനും തമ്മിൽ യാതൊരു സംസർഗമില്ല. മാത്രമല്ല ന്യായധന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഈ മോഹബ്യരെ വാസ്തവത്തിൽ യഹൂദരെ ഹരാസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം. 2 ന്യായധന്മാർ 17:6 വായിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തരും തനിക്ക് ബോധിച്ച പോലെ യഹൂദൻ നടക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കൊന്നും വില കൊടുക്കാതെ അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് ഒരു കുടുംബം ഇറങ്ങിപ്പോവുകയാണ്. എങ്ങോട്ട് പോവുകയാ? മോഹബിലേക്ക് പോയി. എത്ര പേരാ പോയത്? അപ്പനും അമ്മയും 2 ആൺമക്കളും 3 പുരുഷന്മാരും ഒരു സ്ത്രീയും കൂടെ ഇറങ്ങിപ്പോയി. തിരിച്ച് ആ കുടുംബം വരുമ്പോൾ എത്ര പേരുണ്ട്? അത് 2 ആരാ? 2 വിധവമാരാണ്, മക്കളില്ല. ആശ അറ്റുപോയി, മരണം അവരെ വിഴുങ്ങി. ഈ വിധവമാരുടെ മുന്നിൽ യാതൊരു ആശയമില്ല, അവർക്ക് മക്കളില്ല, അവർക്ക് വസ്തുക്കളില്ല, അവരെ സ്വത്തുകൾ പോയി, എല്ലാം നശിച്ചു. അവർക്ക് യാതൊന്നും മുന്നോട്ട് നോക്കിയാൽ ഇരുളല്ലാതെ ഒന്നുമില്ല. അവരുടെ ആശ നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലേ? വർഷത്തിൽ ഈ രണ്ട് വിധവുമാർ വരുന്ന വരവ് ആശയറ്റ മനുഷ്യന്റെ ചിത്രമാണ്, നിരാശരായ മനുഷ്യന്റെ ചിത്രമാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്രയേൽ തനിക്ക് ബോധിച്ച പോലെ നടക്കുമ്പോൾ ബോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഈ പറഞ്ഞ കൽപ്പനകൾ വാസ്തവത്തിൽ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? അവൻ വലിയ ധനികനാണ്. അവൻ കൊയ്യുന്ന സമയത്ത് അവൻ്റെ അതിരൊക്കെ കൊയ്യാതൊക്കെ ഇട്ടിരിക്കുകയാണ്. അനാഥരെ വിധവമാരെ ഓർത്തുകൊണ്ട് ദാസന്മാരോടൊക്കെ പറഞ്ഞു ആ കറ്റയ്ക്കകത്തുനിന്നൊക്കെ എടുത്ത് അല്പമൊക്കെ വലിച്ചിട്ട് കൊടുത്തോളാം പറഞ്ഞു. അങ്ങനെ രൂത്ത് ഭാഗ്യവശാൽ ഈ ബോസിന്റെ വയലിൽ വന്നെത്തി. അവിടെ നിന്നുള്ള ചരിത്രം ഒന്ന് ആലോചിച്ചേ, ഈ ബോസിനെ വന്ന് കണ്ടുമുട്ടിയ ശേഷം എന്തുവാ സംഭവം നടക്കുന്നത്? മരണം വിഴുങ്ങിയിരുന്ന കുടുംബത്തിൽ ജീവൻ പിറക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം വായിച്ചാൽ ദാവീദിന്റെ അപ്പനായ ഓബേദ് ജനിക്കുന്നത് ഇവളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വംശത്തിൽ യേശുക്രിസ്തു ജനിക്കുമ്പോൾ ഈ ആശയറ്റ ഈ വിധവമാരുടെ കുടുംബത്തിൽ നിന്നാണ് യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നത്. മാത്രമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിരാശരായ ഈ കുടുംബത്തിൽ ബോസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തുവായി? എന്തുവാ, ഭയങ്കരമല്ലേ? വലിയ ധനത്തിന്റെ ഉടമയായില്ലേ ഈ റൂത്ത്? കുഞ്ഞു പിറക്കുന്നു, അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഈ റൂത്ത് ആരാണ്? ഒരു പുറജാതിക്കാരത്തെ സ്ത്രീയാണ് അല്ലേ? ഒരു പുറജാതിക്കാരത്തെ സ്ത്രീയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുടുംബം, ഈ നവോമിയും കില്യോനും മഹ്ലോനും എലിമലേക്കും ഇവർ വിശ്വസ്തരായ ബേത്ലഹേമിൽ പാർക്കാന്ന് വിചാരിച്ചു. ഈ രൂത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ അനുഗ്രഹത്തിൽ വരുമോ? അപ്പോൾ ഈ രൂത്ത് ഈ അനുഗ്രഹത്തിൽ വന്നതിന്റെ കാരണം എന്നാ? ഈ കുടുംബത്തിന്റെ പരാജയമാ. ഇനി റോമലേഖനം ഒന്ന് വായിച്ചു നോക്കിയേ, 11:11, റോമർ 11:11 വായിച്ചു നോക്കിയേ. ആ കുടുംബത്തിന്റെ പരാജയമാണ് വാസ്തവത്തിൽ രൂത്ത് അനുഗ്രഹത്തിലേക്ക് വന്നത്. റോമർ 11:11.
എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അവർക്ക് അവരുടെ ലംഘനം ഹേതുവായി രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഈ കില്യോനും മറ്റും പരാജയപ്പെട്ടപ്പോൾ, അവർ അവിശ്വസ്തരായി തീർന്നപ്പോൾ ഒരു പുറജാതിക്കാരത്തിയായ രൂത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് വന്നു. എന്തെല്ലാം നിഴലുണ്ടെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ യോസഫിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഭയങ്കര വായിച്ചാലേ. ഈ യോസഫ് സഹോദരന്മാരെ അന്വേഷിച്ചു പോവുകയാണ്, സ്വന്തം സഹോദരന്മാരുടെ അടുക്കൽ. അവരെന്നോ ഇവനെ പിടിച്ച് പൊട്ടക്കാനിലിട്ട് വിറ്റ് കളഞ്ഞു. പിന്നെ യോസഫിനെ കണ്ടിട്ടില്ല. പിന്നെ യോസഫിനെ കാണുന്നത് ഒരു കാലഘട്ടത്തിലാണ്. അപ്പം യോസഫ് ആരാ അന്നേരം? വലിയ ഫറവോൻ കഴിഞ്ഞ രണ്ടാമത്തവനാ, വലിയ ധനത്തിന്റെ ഉടമ, വലിയ അധികാരസ്ഥൻ. അന്നേരം ഇവർ ഇതൻ ഞങ്ങളുടെ സഹോദരനാണെന്ന് കണ്ട് മനസ്സിലാക്കി കരഞ്ഞു വിളിച്ച് കെട്ടിപ്പിടിച്ച് ചുമ്മനമൊക്കെ ചെയ്ത് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വേറൊരു കാര്യം മനസ്സിലാക്കി. ഇവർ യോസഫിനെ വിറ്റു കളഞ്ഞു. യോസഫിനെ തിരിച്ചറിഞ്ഞപ്പോൾ യോസഫിന്റെ വലത്തുഭാഗത്ത് പുറജാതിക്കാരത്തിയായ ഒരു ഭാര്യ ഇരിപ്പുണ്ട്. യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല, അവനെ വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. ഇനിയും അവനെ അവർ തിരിച്ചറിയുമ്പോൾ അവന്റെ വലത്തുഭാഗത്ത് ആരിപ്പുണ്ട്? നമ്മൾ കാണും. ഒരു പുറജാതിക്കാരത്തിയായ ഭാര്യ യോസഫിനുണ്ടായിരുന്ന പോലെ നമ്മൾ കർത്താവിന്റെ വലത്തുഭാഗത്ത് കാണും. അപ്പോഴാണ് യഹൂദന് പിടികിട്ടുന്നത്, പുറജാതിയിൽ നിന്ന് ഇവനൊരു ഭാര്യ എടുത്തു എന്നുള്ളത്. നോക്കിക്കണേ, രൂത്ത് അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നത് ഈ കൽപ്പന അനുസരിച്ചിട്ടാണ്. ബോസ കൽപ്പന നിർവഹിച്ചു. ഇനി രൂത്തിന്റെ പുസ്തകത്തിൽ ഒന്നിനുണ്ട് രസകരമായ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. രൂത്തിന്റെ പുസ്തകം ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ രൂത്തിന്റെ പുസ്തകം പഴയ നിമിത്തം 268 പേജ് നമ്പർ നോക്കുക. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തേ, കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തുവാ കൊയ്ത്തിന്റെ ഉടമസ്ഥരൊക്കെ ചെയ്യുന്നത്? കണ്ടമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അറിയാം, നെല്ലൊക്കെ പിന്നെ പാറ്റി എല്ലാം റെഡിയാക്കുകയല്ലേ. പത്തായത്തിനകത്തോട്ടൊക്കെ ഈ നെല്ല് കൊണ്ട് സൂക്ഷിക്കുന്നതിന് മുമ്പ് പതിരൊക്കെ മാറ്റുകളി. കൊയ്ത്ത് കഴിയുമ്പോൾ 3:2,
നീ ചേർന്നിരുന്ന ബാല്യക്കാരത്തികളുടെ യജമാനായ ബോസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു.
ഞാനിത് വായിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അടിയറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ബോവസിന് എന്തുമാത്രം ദാസന്മാരുണ്ട്! പക്ഷെങ്കിൽ ബോവസിന്റെ കളം ആരാ, ഇത് ആരാ വെടിപ്പാക്കുന്നത്? ബോവസാ. ഇനി മത്തായി 3 ഇവിടെ മാറ്റരുത്, ഈ പേജ് മാറ്റാതെ മത്തായി 3:12 ഒന്ന് വായിച്ചു നോക്കി. മത്തായി 3:12,
ശീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ
കൂട്ടിവെക്കുകയും. ബോസിന് ഒരുപാട് ദാസന്മാരുണ്ടെങ്കിലും ബോസാണ് ആ കളത്തെ വെടിപ്പാക്കുന്നത്. പ്രീമത്തിൽ വന്നപ്പോൾ കളത്തെ മുറ്റും വെടിപ്പാക്കുന്ന ആരാണ്? കർത്താവാണ്. ഈ ബോസ് നമ്മുടെ കർത്താവിന്റെ മനോഹരമായ ചിത്രമാണ്. വലിയ ദീർഘമായൊരു പഠനം വീണ്ടെടുപ്പുകാരനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത്. നമുക്കതെല്ലാം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇവിടെ ആ ഒന്നോടൊന്ന് ശ്രദ്ധിച്ചാട്ടെ, എപ്പോഴാണ് ഈ കളത്തെ അവൻ തൂറ്റുന്നത്? രാത്രിയിലാണ്. എഴുതിട്ടില്ലേ അവിടെ, ഇന്ന് രാത്രിയിൽ അവൻ കളത്തെ കളത്തിൽ യവൻ തൂറ്റുന്നു. ഒരു രാത്രി വേള വരാൻ പോവുകയാണ്. ഈ രാത്രി വേളയില് ഈ രൂത്ത് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, മൂന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലെ, 3:11
ആകയാൽ മകളെ ഭയപ്പെടേണ്ട, ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം.
യെസ്, ഈ കളത്തെ വെടിപ്പാക്കുമ്പോൾ അവളുടെ കാതിൽ വീഴുന്ന ശബ്ദം, മോളെ നീ പേടിക്കണ്ട, ദൈവസഭ ഈ രാത്രി വേളയിൽ കളത്തെ മുറ്റും വെടിപ്പാക്കുന്ന സന്ദർഭത്തിൽ ഈ ബോസിനോട് ചേർന്നിരിക്കും, അവന്റെ സന്നിധിയിലായിരിക്കും. അവൻ കർത്താവ് തന്റെ കളത്തെ വെടിപ്പാക്കുന്ന സന്ദർഭം ഈ രൂത്ത് ബോസിനോട് ചേർന്നിരുന്ന പോലെ നമ്മൾ അവന്റെ സന്നിധിയിൽ അടുത്തിരിക്കും. നമുക്കൊന്നും ഭയപ്പെടാനായിട്ട് അവിടെ ഇല്ല. ഞാൻ ഒരു സ്ഥലത്ത് ഈ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോളെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു സഹോദരൻ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ ഹൃദയം സന്തോഷിച്ച പോലെ ഒരു സന്ദർഭം എനിക്ക് അന്നേരം വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു പോർഷൻ പുള്ളി എൻ്റെ അടുക്കൽ വന്ന് ചെറുതായിട്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ബ്രദറെ, ആവർത്തനം 24:19 പറഞ്ഞല്ലോ, ഒരു കറ്റ മറന്നുപോയാൽ ആ കറ്റ എടുക്കാൻ തിരിച്ചു പോകരുതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, യോഹന്നാൻ 7:51 ഒന്ന് വായിച്ചെന്ന് ചോദിച്ചു. യോഹന്നാൻ 7:53
അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി.
യേശു ഒലിവലയ്ക്ക് പോയി. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ അത് പരിശുദ്ധാത്മാവ് ഇത് എഴുതി വെച്ചത്? ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി, ഒരു കറ്റം മറന്നുപോയി. യേശുവിന് പോകാൻ വീടില്ലായിരുന്നു. ദ ഫോർഗോട്ടൻ ഷീഫ്, മറന്നുപോയ കറ്റ. അർത്ഥം ചിന്തിച്ചു നോക്കിയേ, വയലിൽ മറന്നുപോയ കറ്റ, യഹൂദൻ അവഗണിച്ച കർത്താവായ യേശു ക്രിസ്തു. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് പോകുന്നു, പക്ഷെ കർത്താവിന് പോകുവാൻ വീടില്ലായിരുന്നു. അവൻ വയലിൽ തന്നെ, അല്ലെങ്കിൽ ആ മലയിലേക്ക് അവൻ കടന്നു. ഈ മറന്നുപോയ കറ്റ ആർക്കുള്ളതാണെന്ന് അറിയാമോ? അനാഥർക്കും വിധവമാർക്കും ആശയറ്റവർക്കും വേണ്ടിയുള്ളതാണ്. വാസ്തവത്തിൽ ഈ കർത്താവിനെ നമുക്ക് കിട്ടി. നമ്മളിവിടെ വായിക്കുന്നതാണ് ഈ ഇന്റർവെൽ പീരീഡിൽ നടക്കുന്ന ആ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവസഭയുടെ പണി, ആ ദൈവസഭയുടെ പണി ആരംഭിച്ചു പരിശുദ്ധാത്മാവ് വന്ന് ഈ കൊയ്ത്ത് നടക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് ജാതികളെ അനുഗ്രഹത്തിലേക്ക് വരുന്നതിന്റെ മനോഹരമായ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് കഴിയുമ്പോഴാണ് യഹൂദനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, കൊയ്ത്ത് കഴിഞ്ഞു. ജർമിയ പ്രവചനമല്ലേ? ജർമിയ പ്രവചനത്തില് വാക്യവർമ്മയുണ്ട്, ജർമിയ 8:20
കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല.
യെസ്, ഈ കൊയ്ത്തിന്റെ സമയം ഇത് കഴിഞ്ഞിട്ട് ഇനി കാഹള പെരുന്നാളാണ് വരുന്നത്. അന്ന് യഹൂദന് മനസ്സിലാകും, വിതയും കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ കൊയ്ത്തിന്റെ സമയത്ത് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ജാതികൾക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാണ്ടെയും ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു നിന്നിരിക്കുന്ന ഈ സന്ദർഭം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കർത്താവിന്റെ മരണം, പുനരുദ്ധാനം, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ദൈവസഭയുടെ പണി നടക്കുന്ന ഈ കാലഘട്ടം കർത്താവിനോട് ബന്ധപ്പെടുക, മറന്നുപോയ കറ്റ നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി മാറി, യഹൂദൻ തിരസ്കരിച്ച കറ്റ നമുക്ക് ധന്യതയ്ക്കും നമ്മുടെ ധനത്തിനും കാരണമായി തീർന്നു, ആ കർത്താവിനെ സ്വീകരിക്കുക. മാത്രമല്ല, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ അവനെ പോലെ തന്നെയുള്ള മറ്റൊരു കാര്യസ്ഥൻ നമ്മുടെ കൂടെ നമ്മെ നടത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാൽ നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടെ.